ഇത് SBS റേഡിയോ മലയാളം.
നമസ്കാരം അനിത, ഇപ്പോൾ ആദ്യം തന്നെ SBS സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം.
താങ്ക് യു. നമസ്കാരം.
ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, ശ്രോതാക്കളോട് പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പോൾ സാധാരണ ഒരുപാട് പേർ പല കാര്യങ്ങളിൽ ജോലി കിട്ടാൻ പഠിക്കാനൊക്കെ ഓസ്ട്രേലിയ വരാറുണ്ട്. പക്ഷേ സ്ക്യൂബ ഡൈവിങ്ങിന് വേണ്ടി ഓസ്ട്രേലിയയിൽ വരണം എന്നൊരു സ്വപ്നവുമായിട്ട് ഓസ്ട്രേലിയയിൽ എത്തി ആദ്യമായി ഒരാളെ കാണുകയാണ്. എന്തായിരുന്നു ഓസ്ട്രേലിയയിൽ വന്ന് സ്ക്യൂബ ഡൈവിങ് ചെയ്യണമെന്നൊരു ആഗ്രഹം?
പല സ്ഥലത്തും സ്ക്യൂബ ഡൈവിങ് ചെയ്ത് ഞാൻ എൻ്റെ റിസർച്ച് ഇന്ത്യയിൽ അങ്ങനെയാണ് തുടങ്ങിയത്. അപ്പം പല സ്ഥലത്തും ഞാൻ ഡൈവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഗ്രേറ്റ് ബാരിയർ റീഫ് ഒരു എല്ലാവരുടെ ഒരു സ്വപ്നമാണ്, എനി ഡൈവേഴ്സിന് അതൊരു സ്വപ്നമാണ്. അപ്പം ഗ്രേറ്റ് ബാരിയർ റീഫിൽ ഡൈവ് ചെയ്യണം, റിസർച്ച് ചെയ്യണം എന്നുള്ള ഒരു ഡ്രീംസുമായിട്ടാണ് ഇവിടെ എത്തിയത്. സോ അവിടെ ഇവിടെ റിസർച്ച് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും പഠിച്ചിട്ട് റിസർച്ച് ചെയ്യാം, കുറച്ചുകൂടെ ഒരു നോളജ് നമുക്ക് ഡെവലപ്പ് ചെയ്തിട്ട് ഈ ഗ്രേറ്റ് ബാരിയർ റീഫിൽ എന്തൊക്കെയുണ്ട് എന്നുള്ള ഒരു ഇൻട്രസ്റ്റും ആയിട്ടാണ് ഇവിടെ എത്തിയത് ഞാൻ.
ഓക്കെ, അപ്പോൾ ആഗ്രഹം എത്ര കാലമായി?
ഇപ്പോൾ 2 ഇയേഴ്സ് ആയി
ഇവിടെ എത്തി. അപ്പോൾ എത്തിയ ഉടനെ തന്നെ ഇവിടുത്തെ ആഗ്രഹം സാക്ഷാത്കരിക്കാൻ പറ്റുമോ?
ഞാനൊരു 3 മാസത്തിൽ ഇവിടെ ഇന്ത്യയിലെ കാട്ടിലും റൂൾസൊക്കെ ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അപ്പം ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഞാൻ അഡ്വാൻസ്ഡ് ഡൈവറായിട്ടാണ് ഇവിടെ വന്നത്. 40 മീറ്റേഴ്സ് എനിക്ക് ഡൈവ് ചെയ്യാം നാട്ടിലുള്ള ഒരു പാഡി സർട്ടിഫിക്കറ്റ്
വെച്ചിട്ട്. കടലിനടിയിലേക്ക്
പോവാം, അതായത് ഫസ്റ്റ് ബേസിക് ലെവൽ ഓപ്പൺ വാട്ടർ, അടുത്തത് അഡ്വാൻസ്ഡ് ഓപ്പൺ വാട്ടർ. ആ ഒരു സർട്ടിഫിക്കറ്റുമായിട്ട് ഇവിടെ വന്നപ്പം ഇവിടെ ഒരു റിസർച്ചിന് ജെയിംസ് കുക്ക് യൂണിവേഴ്സിറ്റി പറഞ്ഞ ഒരു സ്ട്രിക്ട്നെസ്, അതായത് ഓസ്ട്രേലിയ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നതാണ്. സോ അപ്പോൾ അവർ യു ഷുഡ് ബി എ റെസ്ക്യൂ ഡൈവർ, എന്നാലേ റിസർച്ചിന് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു
റെസ്ക്യൂ ഡൈവർ എന്ന് പറയുന്നത് മറ്റുള്ളവരെ
രക്ഷിക്കാൻ കൂടി നമുക്ക് പറ്റും. അപ്പം നമ്മൾ ആദ്യം ഹെൽത്തി ആയിട്ടിരിക്കണം. സോ അപ്പം അവര് ഇവിടത്തെ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ചെക്കപ്പ് ഒത്തിരി ഒത്തിരി പാടാണ്. ആദ്യം ലങ് കപ്പാസിറ്റി ചെക്ക് ചെയ്യും, നമ്മുടെ ബേസിക് ബ്ലഡ് പ്രഷർ, എവറിഥിങ് ഷുഡ് ബി നോർമൽ. സോ അതൊരു പ്രോസസ് ആയിരുന്നു. അപ്പൊ അതൊരു എനിക്കൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. നാട്ടിൽ ഇത്രയും സേഫ്റ്റിക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നെങ്കിൽ അത്രയും നന്നായേനെ എന്നുള്ള ഒരു ഇത് ഉണ്ടായത്. സോ പല കാര്യങ്ങളും എനിക്ക് അങ്ങനെ പഠിക്കാൻ പറ്റി.
റെസ്ക്യൂ
ഡൈവർ ഞാൻ 2015 മെയ്യിൽ എടുത്തു. ഓഫിയസ് ഐലൻഡ് എന്ന് പറഞ്ഞ് ടൗൺസിലില് ഗ്രേറ്റ് ബാരിയർ റീഫിൽ തന്നെ ഉള്ള ഒരു പർട്ടിക്കുലർ റീഫ്. അപ്പം ഞാൻ ആദ്യമായിട്ട് അവിടെ പോയി ഈ അനിമൽസിനെല്ലാം കടലിനുള്ളിൽ കാണുമ്പോൾ എൻ്റെ ഒരു ഡ്രീം കം ട്രൂ എന്നുള്ള ഒരു
ഗ്രേറ്റ് ബാരിയർ റീഫ് നമ്മുടെ പലരും ഇപ്പോൾ കടലിൻ്റെ പുറത്തു നിന്ന് കണ്ടിട്ടുണ്ടാകും. കടലിൻ്റെ അടിയിൽ നീന്തിപ്പോയി കാണുമ്പോൾ എന്താ, എങ്ങനെയുണ്ട് ഇത് കാണുമ്പോൾ?
റിച്ച് കൊറൽ റീഫ്സ് ആണ്, അതായത് കണ്ടിന്യൂസ് ആയിട്ട്. ഇപ്പം നമ്മുടെ സ്ഥലത്തൊക്കെ ഒരു പാച്ചി റീഫ്സ് ആണ്, ഒരു സ്ഥലത്ത് റീഫ് കാണും, അടുത്ത സ്ഥലത്ത് കുറച്ച് മണ്ണും, അങ്ങനെ ഒരു ബ്രേക്കേജ് കാണും. പക്ഷെ ഇവിടെ എനിക്കൊരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു റീഫ്, ആ ഒരു കളർഫുൾ ഒരു റിച്ച് വെൽത്ത് ഓഫ് കൊറൽ റീഫ്സിനെ കാണാൻ പറ്റിയത് ഒരു വല്ലാത്ത ഒരു സന്തോഷം ഉണ്ടായിരുന്നു.
എന്തായാലും ഞാൻ ഈ സ്ക്യൂബ ഡൈവിംഗ് എന്ന് പറയുമ്പോൾ 99% ആൾക്കാർക്കും എന്താണ് കൃത്യമായി സ്ക്യൂബ ഡൈവിംഗ് എന്നുള്ളത് അറിയില്ലായിരിക്കും. കാരണം ശ്വസിക്കാനുള്ള എന്തൊക്കെ ഉപകരണവുമായി കടലിനടിയിലേക്ക് പോകുന്നു എന്നതിനപ്പുറത്തേക്കും ഒന്നും അറിയില്ല, വളരെ കുറച്ച് പേർക്ക് അറിയാവുള്ളൂ. എന്താണ് യഥാർത്ഥത്തിൽ ഈ സ്ക്യൂബ ഡൈവിംഗ് എന്ന് പറയുന്നത്?
സ്ക്യൂബ എന്ന് പറഞ്ഞാൽ സെൽഫ് കണ്ടെയ്ൻഡ് അണ്ടർ വാട്ടർ ബ്രീതിങ് അപ്പാരറ്റസ്. അപ്പം നമ്മൾ കടലിനുള്ളിൽ പോകുമ്പോൾ നമുക്ക് ശ്വാസം എടുക്കണം. അപ്പം അതിനുള്ള ഒരു അപ്പാരറ്റസ് നമ്മൾ കയ്യിൽ കൊണ്ടുപോവാണ്. അപ്പം അതിന് സിലിണ്ടറുണ്ട്, അത് കണക്ട് ചെയ്യുന്ന റെഗുലേറ്റർ, മാസ്ക്, ഫിൻസ്. അപ്പം കണ്ണിൽ വെള്ളം വരാൻ പാടില്ല, മൂക്കിൽ കൂടെ ശ്വാസം എടുക്കുന്നില്ല, വായിക്കൂടെ ആണ് എടുക്കുന്നത്. ആ വായിക്കൂടെ എടുക്കുന്നത് സിലിണ്ടറിൽ കണക്ട് ചെയ്തിരിക്കും. അപ്പൊ സിലിണ്ടർ നല്ല കണ്ടീഷനിൽ കംപ്രസ്ഡ് എയർ ആണ്, ഓക്സിജൻ കംപ്രസ്ഡ് എയർ, അതായത് അതിന്റെ നൈട്രജൻ കണ്ടന്റ് എല്ലാം മാറ്റി. എന്താ വെച്ചാൽ നമ്മൾ ഓരോ 10 മീറ്റേഴ്സിലും പ്രഷർ ഇൻക്രീസ് ആക്കിയാണ്. ഇപ്പം നമ്മൾ ഫ്ലൈറ്റിൽ പോകുമ്പോൾ ചെവി അടയ്ക്കുന്നത് പോലെ ഉള്ള ഒരു പ്രഷർ അണ്ടർ വാട്ടറിലുണ്ട്. അപ്പം അത് ഓരോ നമ്മൾ ഈക്വലൈസ് ചെയ്താണ് പോകേണ്ടത്. മൂക്ക് പൊത്തി ചെവി കൂടെ ആ ഒരു എയർ റിലീസ് ചെയ്ത് നമ്മൾ സ്റ്റെബിലൈസ് ചെയ്ത് കടലിന്റെ അടിത്തട്ട് നമുക്ക് പോകാൻ പറ്റും. നമുക്ക് അത് ഒരാളായിട്ട് ഡൈവിംഗ് വരാൻ പാടില്ല, ഡൈവിംഗ് രണ്ടുപേരായിട്ട് പോകുന്നതാണ് അതിന്റെ സേഫ്റ്റി. അതായത് ഒരു ഡൈവിംഗ്
രണ്ടുപേര് ചേർന്ന് മാത്രമേ പോകാറുള്ളൂ.
അതാണ് അതിന്റെ റൂൾ. അതായത് ഡൈവിംഗിന്റെ ബേസിക് റൂൾസ് ആയിട്ട് നമ്മൾ ഇതൊക്കെ ഫോളോ ചെയ്യണം.
ഓക്കെ ഓക്കെ.
ഇത് സാധാരണ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും എക്സ്പീരിയൻസ്ഡ് ഡൈവർ ആയിരുന്നാൽ മാത്രമേ.
അത് തന്നെ ചോദിക്കാൻ വേണ്ടിയിരുന്നു. സ്ക്യൂബ ഡൈവർ ആകണമെങ്കിൽ ഒരാൾക്ക് സ്ക്യൂബ ഡൈവിംഗ്, പലതരത്തിലുള്ള സ്ക്യൂബ ഡൈവിംഗ് ഉണ്ടെന്ന് പറഞ്ഞു, റിക്രിയേഷനലായിട്ടുണ്ടോ, അതുപോലെ തന്നെ പ്രൊഫഷണൽ ഡൈവേഴ്സ് ഉണ്ട്, റെസ്ക്യൂ ഡൈവേഴ്സ് ഉണ്ട്, സയന്റിഫിക് ഡൈവേഴ്സ് ഉണ്ട്, അങ്ങനെ പലതുണ്ടല്ലോ ഒരാൾക്ക്. പക്ഷേ എനിക്കിപ്പോൾ ഒരു സ്ക്യൂബ ഡൈവർ ആകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് പറ്റുമോ?
എല്ലാവർക്കും പറ്റും. അതായത് ആ ഒരു ഇൻട്രസ്റ്റ് വേണം. എന്ത് ടൈപ്പായിട്ട് നമ്മൾ ഡൈവിംഗ് യൂസ് ചെയ്യുന്നത്, ഇപ്പം റിക്രിയേഷണൽ ഡൈവിംഗ് ആണോ, ഇല്ല പ്രൊഫഷണൽ ഡൈവിംഗ് ആണോ, ഇല്ല ടെക്നിക്കൽ ഡൈവിംഗ് ആണോ, പബ്ലിക് സേഫ്റ്റി ഡൈവിംഗ്, പിന്നെ സയന്റിഫിക് ഡൈവിംഗ്, കോമ്പാക്ട് ഡൈവിംഗ്, ഇപ്പം മിലിറ്ററി നേവി അവരൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഡൈവിംഗ്. സോ ഏതാണ് നമുക്ക് ആവശ്യം? നമ്മൾ ചുമ്മാ ഒരു ഫണ്ണിന് വേണ്ടിയാണോ ഉള്ളിൽ പോയി കടലിന്റെ അടിത്തട്ട് കാണുന്ന അനിമൽസ് ഒക്കെ കണ്ട് സന്തോഷിച്ചിട്ട് വരുന്ന ആണോ, അങ്ങനത്തെ ഇൻട്രസ്റ്റ് ആണെങ്കിൽ അത് ചെയ്താൽ മതി. അവർക്ക് ആ ഒരു ഡെപ്ത് 3 to 5 meters, 6 meters തന്നെ പലതും കാണാൻ പറ്റും. പബ്ലിക് സേഫ്റ്റി, നമ്മളിപ്പം ഇവിടെ പലതും കാണാൻ പറ്റും. ഓസ്ട്രേലിയയിൽ ജെല്ലി ഫിഷ്, ക്രോക്കഡൈൽ, സ്റ്റിംഗ് റേ, ഓക്ടോപ്പസ്, ഇങ്ങനെ പലതും കെയർഫുള്ളായിട്ട് ഡൈവ് ചെയ്യണം. എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആൾക്കാർ, നമ്മൾ ഷാർക്സ്, ടൈഗർ ഷാർക്സ്, ബുൾ ഷാർക്സ്, ഇങ്ങനെ എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ അതിനെ റെസ്ക്യൂ ചെയ്യാൻ പബ്ലിക് സേഫ്റ്റി ഡൈവേഴ്സ്. സയന്റിഫിക് ഡൈവിംഗ് എന്ന് പറയുമ്പോൾ അത് റിസർച്ചിന് മാത്രം. മിലിറ്ററി ഡൈവിംഗ്, ഇങ്ങനെ പല ടൈപ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്താ ഇൻട്രസ്റ്റ് അത് ബേസ് ചെയ്തിട്ട്. ഇപ്പൊ ബേസിക് ലെവലിൽ നമ്മൾ ഓരോ ലെവലായിട്ട് ഞാൻ മാസ്റ്റർ ഡൈവിംഗ് ആവണം, ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം, അങ്ങനത്തെ ഇൻട്രസ്റ്റ് ഉള്ളവർ റെസ്ക്യൂ കഴിഞ്ഞിട്ട് ഇൻസ്ട്രക്ടർ ലെവലിലോട്ട് പോവാം.
ഡൈവിംഗിന് ഇറങ്ങണമെങ്കിൽ നീന്തൽ മാത്രം അറിയണം. നീന്തൽ അറിയണോ?
നീന്തൽ എന്ന് പറയുന്നത് ഒരു ഒരു സേഫ്റ്റിക്ക് വേണ്ടി.
അതായത്
അല്ല, അത് ബേസിക്കലി കടലിനുള്ളിലാണല്ലോ നമ്മൾ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും അതൊരു സേഫ്റ്റിക്ക് വേണ്ടി, ഒരു പാനിക് ആകാതിരിക്കാൻ വേണ്ടി ഇതൊരു ബേസ് ഇമ്പോർട്ടന്റ് ഇതാണ്. ഒരു ബേസിക് എൻട്രി ലെവൽ. ഇപ്പൊ നമുക്ക് 12th എൻട്രി ആവണമെങ്കിൽ 10th ഫിനിഷ് ചെയ്തിരിക്കണം എന്നുള്ള ഒരു ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പം സ്വിമ്മിങ് ഇസ് എ മസ്റ്റ്, അറിഞ്ഞിരിക്കണം. അപ്പൊ 200 meters യു ക്യാൻ സ്വിം എന്നുള്ള ഒരു 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 കോൺഫിഡൻസ് നമുക്ക് വന്നാൽ, സപ്പോസ് നമുക്ക് എയർ തീർന്നുപോയി, സിലിണ്ടറിൽ എന്തെങ്കിലും പ്രോബ്ലം, നമുക്ക് രക്ഷപ്പെടണം, ബോട്ട് കാണുന്നില്ല, ഒരുപാട് ദൂരെയാണ് ഇരിക്കുന്നത്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്വിം ചെയ്ത് വരാനുള്ള ഒരു കോൺഫിഡൻസ് വരണം. ഇപ്പോൾ സപ്പോസ് നമ്മൾ പാനിക് ആയി പോയെങ്കിൽ പകുതി വെള്ളവും നമ്മൾ കുടിക്കും. എക്സ്പീരിയൻസ്ഡ് ഡൈവേഴ്സ് വരെ കാണാതെ പോയിട്ടുണ്ട്. സോ ഒരു പാനിക്കിങ് സിറ്റുവേഷൻ വന്നു പോയാൽ തീർന്നു. ഇപ്പം മാൽഡീവ്സിൽ എനിക്കറിയാവുന്ന ഒരു ടീം, ഒരു 8 people പോയ സമയത്ത് ഇൻസ്ട്രക്ടർ ഒരു കറണ്ടിനുള്ളിൽ പോയി, പുള്ളി അങ്ങ് പോയി, ഈ ബാക്കിയുള്ളവർ രക്ഷപ്പെട്ട് വന്നു. സോ അങ്ങനത്തെ നമുക്ക് എല്ലാം അറിയാമെന്നുള്ള ഒരു അഹങ്കാരത്തിൽ അങ്ങനെ പോകാനും പറ്റത്തില്ല. ബിക്കോസ് when it comes to nature is the king.
Okay, appo aadyamayi kadalinadiyilekku ingane scuba diving ne pogumbol endana avade nammal kaanunna endayirikkum
namukku povuna oro salam adu difference adu kaanam. ipo rocky area laanu nammal povunathu diving first ina edukkunnannu parnal paladum kaanan pattum. ipo plain ocean il poyittu angane dive cheyada edengil oru റോക്കി ഏരിയാസ്, എന്താ വെച്ചാൽ ഈ ഫിഷസ്, കോറൽ, പല മെറീൻ യുനോ ബെന്തിക് ആനിമൽസ് എല്ലാം ഇരിക്കുന്നത് ഈ റോക്കി ഏരിയാസിലാണ്. അപ്പം കോറൽ റീഫ് ഉള്ള ഏരിയാസിലാണെങ്കിൽ പലതും കാണാൻ പറ്റും. അതും ഈ കളേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് അതിശയിച്ചു പോവും. ഇത്രയും ഒരു ക്രിയേറ്റീവ് വേൾഡ് നമുക്ക് അണ്ടർ വാട്ടറിൽ ഉണ്ട് എന്നുള്ളത് ഒരു വല്ലാത്ത ഒരു സന്തോഷമായിരിക്കും. അതും വാട്ടർ ക്ലിയർ ആണെങ്കിൽ പലതും പല ടൈപ്പും നമുക്ക് എൻജോയ് ചെയ്യാം. അതേസമയം കടൽ ഭയങ്കരമാക്കിയാണ്, കലങ്ങി വെള്ളമാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ വരുന്നവർ അടുത്ത് തന്നെ നിൽക്കണം, ഇല്ലെങ്കിൽ അടുത്തുള്ള ആൾക്കാരെ കാണാൻ പറ്റത്തില്ല. അതായത് ഡൈവിംഗ്
ചെയ്യുന്നവർ രണ്ടുപേരും ഒരുമിച്ച് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ സംസാരിക്കാനൊന്നും പറ്റില്ലല്ലോ ഇതിന്റെ അടിയിൽ വെച്ച്. അപ്പോൾ നിങ്ങൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ്
ചെയ്യും? എല്ലാം സൈൻ ലാംഗ്വേജസ് ആണ്. അപ്പം ഡൈവിംഗിൽ ആദ്യം ഈ കോഴ്സ് നമ്മൾ ഫിനിഷ് ചെയ്യുമ്പോൾ, ഈ 4 days കോഴ്സ് ആണ് ഡൈവിംഗിൽ. അപ്പൊ 2 days ഇൻ ദ പൂൾ, 2 days ഇൻ ഓപ്പൺ വാട്ടർ. അപ്പം അതിന്റെ കൂടെ നമുക്ക് റൈറ്റിംഗ് ഒരു ഇപ്പം നമുക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് എഴുതുന്ന പോലെ അതൊരു തിയറി അറിയണം. അപ്പം അതിൻ്റെ കൂടെ സൈൻ ലാംഗ്വേജസും അറിഞ്ഞിരിക്കണം. അപ്പോൾ സൈൻ ലാംഗ്വേജസ് അവർ പഠിപ്പിച്ചു തരും. അത് ഈ എക്സാം എഴുതുമ്പോൾ നമ്മളത് അറിയണം. അതായത് റണ്ണിങ് ഔട്ട് ഓഫ് എയർ, എയർ തീർന്നു പോയി, മേളിൽ പോകണം, താഴെ വരണം, ഇതെല്ലാം സൈൻ ലാംഗ്വേജ്. വായ തുറന്ന് എപ്പോൾ വായ തുറന്ന് പോയാൽ നമ്മുടെ ബ്രീതിങ് വെളിയിൽ പോയി, തീർന്നു.
ഐ മീൻ
റെഗുലേറ്റർ വായിൽ നിന്ന് വെളിയിൽ പോയാൽ
റെഗുലേറ്റർ വായിലാണല്ലോ
സംസാരിക്കാൻ പാടില്ല.
മൂക്ക് അടച്ചു വെച്ചിരിക്കുകയാണ്. എങ്ങനെയാണ്?
മൂക്ക് ഇത് ഈ മാസ്ക് കവർ ചെയ്തിരിക്കും.
ഓക്കെ, കണ്ണും മൂക്കും കൂടെ മാസ്ക് കവർ
ചെയ്തിരിക്കും. അപ്പം നമ്മൾ ബ്രീതിങ് യു ആർ ബ്രീതിങ് വെരി നോർമലി ത്രൂ ദ മൗത്ത്.
അപ്പോൾ മൂക്കിലൂടെ ശ്വാസം എടുക്കണം എന്ന് വിചാരിച്ചാലും പറ്റില്ല, ഒന്നും കിട്ടില്ല.
നമുക്ക് ബേസിക്കലി വരത്തില്ല. നമ്മൾ ഇതിൽ കൂടെ എയർ വരുന്നല്ലോ.
ഓക്കെ,
അതുകൊണ്ട് ആ ഒരു കോൺഷ്യസ്നെസ് നമുക്ക് അങ്ങ് പോവും, മൂക്കിൽ കൂടെ എടുക്കണം എന്നുള്ള.
ഓക്കെ, എന്തായാലും ഇനിയിപ്പോ സ്ക്യൂബ ഡൈവിംഗിന്റെ ബേസിക്സ് പറഞ്ഞു. ഇനിയിപ്പോ അനുജയിലേക്ക് തന്നെ വരികയാണെങ്കിൽ, അനുജ എങ്ങനെയാ ഈ സ്ക്യൂബ ഡൈവിംഗിലേക്ക് എത്തിയത്?
എന്റെ മാസ്റ്റേഴ്സ് പഠിക്കുമ്പോഴാണ് ഇതിന്റെ, അതായത് 1995 ആണ് എൻ്റെ ഒരു ഈ മെറൈൻ ഫീൽഡിലോട്ടുള്ള എൻട്രി. അതായത് സയൻസാണ് എൻ്റെ ഇൻട്രസ്റ്റ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കോഴ്സിനെ കണ്ടപ്പം മെറൈൻ ബയോടെക്നോളജി, അത് സൗത്ത് ഇന്ത്യയിലോട്ട് ആദ്യമായിട്ട് വന്നപ്പം ഞാനത് സെലക്ട് ചെയ്തു. ആ ഒരു ഇയർ തൊട്ട് ഫുൾ ആൻഡ് ഫുൾ എൻ്റെ സ്റ്റഡീസ് ആൻഡ് റിസർച്ച് എവറിത്തിങ് മെറൈൻ ഫീൽഡിലായിരുന്നു. അപ്പം എൻ്റെ ഒരു റിസർച്ചർ കൊലീഗ് മയാമിയിൽ നിന്ന് വന്നപ്പം പുള്ളി സ്ക്യൂബ ഡൈവിംഗ് ചെയ്ത് അപ്പം തന്നെ പുള്ളിയുടെ കയ്യിൽ 800 ഡൈവ്സ് പുള്ളി ചെയ്തിട്ട് ആണ് ഇന്ത്യയിലോട്ട് വരുന്നത്. അപ്പം എനിക്ക് മെറൈൻ റിസർച്ച് ചെയ്യുന്നു, പക്ഷേ സ്ക്യൂബ ഡൈവിംഗ് അറിയില്ല. അപ്പം അതൊരു വലിയ ഒരു ഹാൻഡിക്യാപ്പായിട്ട്, ഹാൻഡിക്യാപ്പ് മാത്രമല്ല എനിക്കൊരു ഇന്ത്യയ്ക്ക് ഉള്ള ഒരു ഇൻസൾട്ട് പോലെയാണ് എനിക്ക് തോന്നിയത്. നമ്മളാരും സയൻറ്റിഫിക് റിസർച്ച് മെറൈൻ റിസർച്ചിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നുള്ളത് എനിക്ക് തോന്നി. സോ സംഹവ് ഡൈവിങ്ങിലോട്ട് ഇറങ്ങി ഞാനത് എടുത്തേ പറ്റൂ എന്ന് പറഞ്ഞുള്ള ഒരു ഇൻട്രസ്റ്റ് വന്നപ്പോൾ ട്രിവാൻഡ്രത്ത് പോയി ഞാൻ സ്വിമ്മിങ് ഇതിനായിട്ട് ഞാൻ പഠിച്ചു. അത് കഴിഞ്ഞിട്ട്
അതന്നെ
ഞാൻ പറഞ്ഞ എല്ലാം ഞാൻ ബോട്ടിലിരുന്ന് ഞാൻ കാണുമായിരുന്നു. എല്ലാവരും ഈ എൻ്റെ ബഡി റിസർച്ച് ഒറ്റയ്ക്ക് പോയി ഡൈവിങ് ചെയ്തിട്ട് വരുമ്പോൾ ഞാൻ വിചാരിച്ചു സംഭവം ഐ ഷുഡ് ഗോ എന്ന് വെച്ചാൽ പുള്ളി ഇങ്ങനെ വെളിയിൽ വന്നിട്ട് ഫോട്ടോസൊക്കെ കാണിക്കും, ഇത്രയും വലിയ ഫിഷസ് ഉണ്ട്, കളർഫുൾ സ്ക്വിഡ് ഉണ്ട്, കട്ടൽ ഫിഷ്, അത് ഇതിനെല്ലാം കാണിക്കും. പക്ഷെ എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ ഈ ഒരു അണ്ടർ വാട്ടർ എന്നുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായത്. സോ റിസർച്ച് ഡൈവിംഗ് ഗോവയിൽ പോയി ആണ് ഫസ്റ്റ്
ഡൈവിംഗ് പഠിച്ചത്.
അതെ അതെ.
ഓക്കെ, അപ്പോൾ അതിനുശേഷം ഈ പല ആഴത്തിൽ ഡൈവ് ചെയ്യുന്നതിൻ്റെ കാര്യം പറഞ്ഞു, ഇപ്പോൾ 30 മീറ്റേഴ്സ് അങ്ങനെയൊക്കെ പറയുകയുണ്ടായി. ഒരു സ്ക്യൂബ ഡൈവർക്ക് എത്ര ആഴം വരെ പോകാൻ കഴിയും?
ബേസിക് എൻട്രി എന്ന് പറയുന്നത് 20 മീറ്റേഴ്സ്. അതാണ് ഫസ്റ്റ്. ആർക്കായാലും ഒരു റിക്രിയേഷണൽ ഡൈവിങ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു സയൻറ്റിഫിക് ഡൈവേഴ്സ് ആണെങ്കിലും ബേസിക് ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് ഓപ്പൺ വാട്ടർ ഡൈവർ. ഓപ്പൺ വാട്ടർ ഡൈവർ ക്യാൻ ഗോ അപ് ടു 20 മീറ്റേഴ്സ്. 20 മീറ്റർ നമുക്ക് പോയി കാണാവുന്ന പല സംഭവങ്ങളും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു 20 മീറ്റേഴ്സ് ഒരു ഒരാൾക്ക് ആൾമോസ്റ്റ് കടലിന്റെ ഒരു ഫീല് നമുക്ക് കിട്ടും.
ഓക്കെ,
ഒരു അതിന്റെ നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ഓപ്പൺ വാട്ടർ. അത് 40 മീറ്റേഴ്സ് പോവാം. സോ 40 മീറ്റേഴ്സ് എന്ന് പറയുന്ന അഡ്വാൻസ്ഡ് ഓപ്പൺ വാട്ടറിൽ പല ഡൈവേഴ്ഷൻ അല്ലെങ്കിൽ പല സ്പെസിഫിക്കേഷൻസ് അവർ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചിലർക്ക് കേവ് ഡൈവിങ്ങിൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതായത് കടലിനുള്ളിൽ തന്നെ കേവ്സ് കുറെ കേവ്സ് ഉണ്ട്. അപ്പൊ കേവ്സിനുള്ളിൽ പോയിട്ട് അതിൽ ജീവിക്കുന്ന ഫിഷസ് അല്ലെങ്കിൽ സ്റ്റോൺ ഫിഷസ്, സലൈൻ ഫിഷസ്, ഇങ്ങനെ പല ടൈപ്പ് ഉണ്ട്. അപ്പൊ അതിനെ പറ്റിയുള്ള സ്റ്റഡീസ് ചെയ്യാനായിട്ട് പോകുന്നവരുണ്ട്. അപ്പൊ അത് നോക്കാൻ, അതിൻ്റെ എൻവയോൺമെന്റ് എങ്ങനെ ഉണ്ട്, ഫോട്ടോഗ്രാഫി, അതിനൊരു ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ട്. റെക് ഡൈവിങ്, അതായത് പല ഷിപ്പ്, ഇപ്പൊ ടൈറ്റാനിക് പോലെ ക്വീൻസ്ലാൻഡ് ടൗൺസിൽ എടുത്താൽ നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഡൈവിംഗ് എന്ന് പറഞ്ഞാൽ യൊങ്കാല. അഡിലൈഡ് ഷിപ്പിംഗ് കമ്പനിയിൽ നിന്ന് അഡിലൈഡ് ടു കാൻസ് വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് സിങ്കായി പോയി ആ യൊങ്കാല. സോ അത് ഒരു റെക് ഡൈവിങ്, അതിപ്പോൾ എൻ്റെ ഒരു ഡ്രീമാണ് ആ ഒരു യൊങ്കാല ഡൈവിങ്, റെക് ഡൈവിങ് പോയി ഒന്ന് കാണണം എന്നുള്ളത്.
എത്ര മീറ്റർ അവിടെ?
അത് ഇറ്റ് ഇസ് എ ഡീപ്പർ തിങ് ബട്ട് നമുക്കൊരു, എനിക്കിപ്പോൾ പോകാൻ പറ്റുന്നത് 40 മീറ്റേഴ്സ് അല്ലേ പോകാൻ പറ്റത്തുള്ളൂ. സോ അത് 30 മീറ്റേഴ്സിൽ തന്നെ അത് കാണാൻ പറ്റും. അതായത് ഷിപ്പ് ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ ഷിപ്പിൻ്റെ ഉള്ളിൽ തന്നെ ഈ കോറൽ റീഫ്സ് എല്ലാം ഫോം ചെയ്ത് അതൊരു റീഫായിട്ട് ഇരിക്കും. അപ്പം ഷിപ്പിനുള്ളിൽ തന്നെ നമുക്ക് പോയി കാണാൻ പറ്റും, ഇതാണ് അതിന്റെ ഹൾ, ഇതാണ് അതിന്റെ റൂംസ്, അങ്ങനെയൊക്കെ കാണാൻ പറ്റും. അപ്പൊ റെഡ് ഡൈവിംഗ് ഫോട്ടോഗ്രാഫി ഇതൊക്കെ അഡ്വാൻസ് ഡൈവിംഗിൽ ഓരോ ഫീൽഡാണ്. അത് ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് ഫോട്ടോഗ്രാഫിക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർ അത് എടുക്കാം.
അനിത ഇതുവരെ എത്ര ഡൈവ് ആയിട്ടുണ്ട്? സോറി,
ഞാനിപ്പോ ഒരു 160 ഡൈവ്സ് ചെയ്തിട്ടുണ്ട്.
ഒരു എക്സ്പെർട്ട് ഡൈവർ എന്ന് പറയുന്നത് എത്ര?
എക്സ്പെർട്ട് ഡൈവർ എന്ന് പറയാൻ പറ്റത്തില്ല. ഈവൻ 25 ഡൈവ്സിൽ ചെയ്യുന്ന കുട്ടികൾ വരെ സംടൈംസ് നല്ല പോലെ ചെയ്യാം. അതിൽ ഈ ഒരു എക്സ്പെർട്ട് ഡൈവിംഗ് എന്ന് പറഞ്ഞൊരു ടേം ഇല്ല.
ഓക്കെ,
യു ഷുഡ് ബി കംഫർട്ടബിൾ ഇൻ ദ വാട്ടർ. അതാണ് അതിൽ നമുക്ക് എത്ര കാണാൻ പറ്റും. അത് ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത്. പലരും എവറി ലോങ് ജേർണി സ്റ്റാർട്സ് വിത്ത് ദ സിംഗിൾ സ്റ്റെപ്പ്.
അനിതയുടെ ഈ ഒരു അനുഭവം കേൾക്കുമ്പോൾ കുറച്ച് പേരെങ്കിലും, ഒന്നോ രണ്ടോ പേരെങ്കിലും ഡൈവ് ചെയ്യാനായി ഇറങ്ങിത്തിരിക്കുന്ന എനിക്ക് പ്രതീക്ഷയുണ്ട്. ഞാൻ എന്തായാലും ചോദിച്ചു വന്നത്, ഈ ഡൈവിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ വായിച്ചിട്ടുണ്ട് ഡ്രൈവിംഗിനേക്കാളും 30-40 മടങ്ങ് അപകട സാധ്യതകൾ ഉള്ളൊരു മേഖലയാണ് ഡൈവിംഗ് എന്നുള്ളത്. പല പഠനങ്ങൾ നടന്നിട്ടുണ്ടല്ലോ, എന്താണ് യഥാർത്ഥത്തിൽ ഒരു ഡൈവിംഗിനുള്ള ചലഞ്ചസ്?
ഡൈവിംഗിനുള്ള ചാലഞ്ചസ് മോസ്റ്റ്ലി അണ്ടർ വാട്ടർ കറൻസും ഡേഞ്ചറസ് ക്രീച്ചേഴ്സ്. അപ്പൊ ഇതൊക്കെ ഒരു കെയർഫുള്ളായിട്ട് നമുക്ക് അതിനെപ്പറ്റി പഠിച്ചിട്ട് അറിഞ്ഞിട്ട് നമ്മൾ ഡൈവ് ചെയ്യുന്നത് നമ്മുടെ ഒരു സേഫ്റ്റിക്ക്. ഇതെല്ലാം അപകടമാണ്. എത്രയോ പേര് 900-1000 ഡൈവ്സും എടുത്തിട്ട് കുറെ പേര് ഇത്രയും റിസർച്ച് 75 years, 85 years വരെയും കണ്ടിന്യൂസ് ആയിട്ട് റിസർച്ച് ചെയ്യുന്ന പല സയന്റിസ്റ്റിനാണ് എനിക്കറിയാം. ഒരു ഒരു ആപത്തും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ എല്ലാ ഫീൽഡിലും ഉള്ളതുപോലെ ഇപ്പം ഇത് പറഞ്ഞ പോലെ ഡ്രൈവിംഗ് സേഫ്റ്റി ആണെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ബിക്കോസ് ഇന്ത്യയിലുള്ള ഡ്രൈവിംഗ് എനിക്കറിയാം. സോ അത് അതിനെക്കാട്ടിലും സേഫ് ആണ് അണ്ടർ വാട്ടർ ഡൈവിംഗ് എന്നാണ് ഞാൻ പറയുന്നത്. അതിലൊരു ട്രാഫിക്കും ഇല്ല, എല്ലാവരും റൂൾസ് ഫോളോ ചെയ്ത് പോയാൽ എവറിത്തിങ് ഈസ് ഫൈൻ.
ഈ പറഞ്ഞല്ലോ, ഇപ്പൊ ഈ അണ്ടർ വാട്ടർ ക്രീച്ചേഴ്സിന്റെ കാര്യം പറഞ്ഞല്ലോ, ഇപ്പോ
സീ സ്നേക്സ് ഉണ്ട്, സ്റ്റോൺ ഫിഷ്, ഓക്ടോപ്പസ്, ബ്ലൂ റിംഗ്ഡ് ഓക്ടോപ്പസ്, ഇതൊക്കെ ഹൈലി വെനമസ് ആണ്. ഇതിന്റെ ഒരു പോയ്സൺ എന്ന് പറയുന്നത് ഒരു 30 ഹ്യൂമൻ ബീങ്സ് വിതിൻ മിനിറ്റ്സ് ഇറ്റ് കെൻ കിൽ. ഒരു ഒരു സയനൈഡിന്റെ അത്രയും പവർഫുൾ വെനമസ് ആയിട്ടുള്ളതുണ്ട്. ഇപ്പം സീ സ്നേക്സ് എന്ന് പറയുന്ന ഓലിവ് സീ സ്നേക്സ് ഒക്കെ ഒരുപാട് ഡെഡ്ലി സ്നേക്സ് ഓസ്ട്രേലിയയിലുണ്ട്. പിന്നെ സോൾട്ട് വാട്ടർ ക്രോക്കഡൈൽ ഉണ്ട്, ബുൾ ഷാർക്സ്, ടൈഗർ ഷാർക്സ്. പിന്നെ ഈ സ്റ്റോൺ ഫിഷ് എന്ന് പറയുന്നത് നമുക്ക് ഹൈലി ക്യാമഫ്ലാജ്ഡ് ആയിരിക്കും, നമുക്ക് കല്ലുപോലെ തന്നെ ഇരിക്കും, നമ്മൾ അറിയാതെ തൊടാൻ പാടില്ല. തൊട്ടാൽ അത് അതിന്റെ സ്റ്റിങ്സ് കയ്യിലോട്ട് നമ്മുടെ ബോഡിയിലോട്ട് വന്നാൽ വിതിൻ മിനിറ്റ്സ് നമുക്ക് നോസിയ, വോമിറ്റിംഗ്, ഇങ്ങനെയൊക്കെ പലതും സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഇത് കെയർഫുൾ ആയിട്ട്, അതായത് കൺസർവേറ്റീവ് ആയിട്ട് നമുക്ക് ഡൈവ് ചെയ്യണം. ഇപ്പൊ ഫയർ കോറൽ ഇത് അത് അപ്പോഴാണ് ഈ ഡൈവേഴ്സ് എല്ലാവരും ഗ്ലൗസ് ഇടുക, ഗ്ലൗസ് ഇട്ടിട്ട് പോകുന്നത്.
ഇത്തരത്തിൽ ഈ പറഞ്ഞതുപോലെ ഇപ്പോ അണ്ടർ വാട്ടർ സ്നേക്സോ അല്ലെങ്കിൽ ഷാർക്കോ അതിനെയൊക്കെ നേരിട്ട് കണ്ടിട്ടോ അങ്ങനെയുള്ള അനുഭവം ഉണ്ടോ?
എല്ലാം പലതും നേരിട്ട് ഞാൻ
കണ്ടിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ ഷാർക്കിന്റെ അറ്റാക്ക് ഭയങ്കര
കൂടുതലാണ്. എന്നാലും ഓസ്ട്രേലിയയിൽ ഞാൻ ഷാർക്ക് കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ വേറെ സ്ഥലത്ത് മാൾഡീവ്സിലൊക്കെ കണ്ടിട്ടുണ്ട്, ബ്ലാക്ക് ടിപ്പ് ഷാർക്ക്, വൈറ്റ് ഷാർക്സ് ഒക്കെ. ബട്ട് ഇമീഡിയറ്റ്ലി ഒരു ഡൈവിംഗ് ഒരു റിസർച്ചർ എന്നുള്ള ഒരു ഇൻസ്റ്റിങ്ക്ട് ഉള്ളതാണ് പെട്ടെന്ന് വരുന്നത്. എന്താന്ന് വെച്ചാൽ ഒരു ക്യാമറ എടുക്കുക, നമുക്ക് ഫോട്ടോ എടുക്കുക, അതാണ് പെട്ടെന്ന് തോന്നുന്നത്. പലതും ഈ ഇവരെയൊക്കെ നമ്മൾ ശല്യം ചെയ്യാതിരുന്നാൽ അത് അതിന്റെ പാട്ടിന് അങ്ങ് പോവും, ആരും ഒന്നും ചെയ്യത്തില്ല. ഇത് 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 സ്റ്റിംഗ് റേസ് ആയാലും ഏത് തരം ജീവികളായാലും അതിന്റെ ഒരു ഡിഫൻസാണ് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത്. അതായത് അവർക്കൊരു പേടി, നമ്മൾ അറ്റാക്ക് ചെയ്യും എന്നുള്ള പേടി വരുമ്പോഴാണ് അവർ ഇത് റിയാക്ട് ചെയ്യുന്നത്. അല്ലാതെ മോസ്റ്റ്ലി മോസ്റ്റ് ഓഫ് ദ ക്രീച്ചേഴ്സ് അവരുടെ പാടുന്ന അങ്ങ് പോകും.
ക്യാമറയൊക്കെ എടുത്ത് ഫോട്ടോ
എടുക്കുമ്പോഴോ ഒന്നുമില്ല, നമ്മൾ ഫ്ലാഷ് ഒന്നും ഇടില്ല.
അങ്ങനെ ഒരു പേടിപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് എപ്പോഴെങ്കിലും ഡൈവിംഗിന്റെ ഇടയിൽ കടന്നു പോയിട്ടുണ്ട്? ജീവികൾ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്,
പേടി നമുക്ക് ഉണ്ടാവണം. ആ ഒരു പേടി എന്താന്ന് വെച്ചാല് സംടൈംസ് നമുക്കത് സഹായിക്കും. എന്താ വെച്ചാൽ നമ്മൾ സേഫായിട്ട് പോകാനും അടുത്തുള്ളവരെ അലേർട്ട് ചെയ്യാനും പല. ഇപ്പം എൻ്റെ കൂടെ വരുന്ന ഡൈവിംഗ് ബഡിയാണെങ്കിൽ ഫിഷേഴ്സിനെ മാത്രം ഫോക്കസ് ചെയ്ത് എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കും, അടുത്തായിരിക്കും ഈ ഫയർ കോറലോ എന്തെങ്കിലും കാണും. അപ്പം അറിയാതെ തൊടാനോ അപ്പൊ നമ്മള് അടുത്ത് പോയി നമ്മള് എങ്ങനെങ്കിലും ഇൻഫോം ചെയ്യും, ബി സേഫ് എന്നുള്ളത്, അല്ലെങ്കിൽ എഴുതിയെങ്കിലും കാണിക്കും.
ഈ എഴുതി കാണിക്കാൻ
കടലിലുള്ള അണ്ടർ വാട്ടർ പേപ്പർ ഉണ്ട്, അത് സ്പെഷ്യലി മെയ്ഡ് പേപ്പർ ആണ്. അത് നമുക്ക് വെളിയിൽ വന്നിട്ട് ഡ്രൈ ചെയ്ത് നമുക്ക് വെക്കാം. അത് ഒന്നും ആകത്തില്ല,
നമ്മുടെ സാധാരണ പേപ്പർ പോലെ,
സാധാരണ പേപ്പർ പോലെ ഇരിക്കും. പക്ഷെ പെൻസിൽ കൊണ്ടാണ് എഴുതുന്നത്.
കടലിനടിയിൽ തെളിയുമോ?
നല്ല പോലെ തെളിയും, നല്ല പോലെ കാണാൻ പറ്റും. ഈ ഒരു പേപ്പർ നമുക്ക് കൈ കൊണ്ടുപോകാം, ഒരു റൈറ്റിംഗ് പാഡ് വെച്ചിട്ട് അതിൽ തന്നെ എഴുതാം.
ഇന്ത്യയിൽ ഇപ്പോ നമുക്ക് കേരളത്തിൽ ഇത്തരത്തിൽ സ്ക്യൂബ ഡൈവിങ്ങിനുള്ള വരുന്നുണ്ടോ ആൾക്കാർ? കേരളത്തിൽ മലയാളികൾ,
മലയാളികൾ വരുന്നുണ്ട്. പക്ഷെ എന്താന്ന് സംഭവിക്കുന്ന പറഞ്ഞാൽ, ഒരു സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോ, ഒരു ഫോർ ഡൈവ്സ്, ഈ ബേസിക് സർട്ടിഫിക്കറ്റ് ഞാൻ പറഞ്ഞില്ലേ, ഒരു ഓപ്പൺ വാട്ടർ ഡൈവിങ് ഒരു ഇൻട്രൊഡക്ഷൻ എടുക്കുമ്പോ, ഒരു നാല് ഡൈവിങ് 2 days ഇൻ ദ പൂൾ ആൻഡ് 2 days ഇൻ ദ ഓപ്പൺ വാട്ടർ, ഇത് എടുത്തു കഴിയുമ്പോൾ അവര് ആ മതി, ഇനി എന്തെങ്കിലും പ്രോജക്ട് വന്നാൽ ചെയ്യാം എന്ന് പറഞ്ഞ് അത് ആ ഒരു ടച്ച് അങ്ങ് വിട്ടുപോവുക. അല്ലെങ്കിൽ ഇവരെന്താന്ന് വെച്ചാൽ വീട്ടുകാർ പറയും, ആ മതി ഇതൊക്കെ നമുക്ക് ഈ ഡേഞ്ചറസ് പരിപാടി ഒന്നും വേണ്ട എന്ന് പറയുമ്പോൾ, ആ ഒരു സപ്പോർട്ട് ഇല്ലാതെ വരുമ്പോൾ, ആൾമോസ്റ്റ് എനിക്കറിയാവുന്ന ഒരു ഇതിൽ വിമൻ അല്ലെങ്കിൽ കുട്ടികൾ, പെൺകുട്ടികൾ ഈ ഫീൽഡിൽ വളരെ കുറവാണ്. അതുകൊണ്ടാണ് എന്നെ ഒരു ഏലിയൻ സ്പീഷീസ് ആയിട്ടാണ് അവിടെ
നാട്ടിൽ.
വെരി സപ്പോർട്ട്, ദേ ജസ്റ്റ് അലൗഡ് മീ.
ഓക്കെ, സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ പുതിയതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എനിക്ക് തന്നെ ഒരുപാട്, അനിത പറഞ്ഞാൽ പകുതിയിലേറെ കാര്യങ്ങളും പുതിയ അറിവുകളായിരുന്നു. ഒരിക്കലും സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ പലതും പറഞ്ഞിരുന്നു. എന്തായാലും സ്ക്യൂബ ഡൈവിംഗ് എന്ന ഈ ഒരു പുതിയ മേഖലയെക്കുറിച്ച്, അതേക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് വളരെയധികം നന്ദി അനിത. അതുപോലെ തന്നെ ഇനിയിപ്പോൾ കടലിനടിയിലുള്ള റിസർച്ചിൽ ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു.
നന്ദി, നമസ്കാരം.
SBS മലയാളം പരിപാടികൾ നിങ്ങൾക്കിഷ്ടമായോ എങ്കിൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.